മദ്യപാനിയായ ഒരു പിതാവിന്റെ മാനസാന്തരത്തിലൂടെ ഒരു കുടുംബത്തെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ആശ്ചര്യകരമായ കഥ വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കാണുക, ദൈവ അനുഗ്രഹം പ്രാപിക്കുക. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ത്രിവിധ ദൂതുമായി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ചെന്നെത്തിക്കൊണ്ടിരുന്നതായ ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഇടുക്കി പ്രദേശങ്ങളിലും സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദൂത് എത്തിച്ചേരുവാൻ ഇടയായി. ചില പാസ്റ്റർമാരും സുവിശേഷകരും ഒരുമിച്ച് ഒരു പ്രദേശം കണ്ടെത്തി അവിടെ ഏകദേശം 2 മാസത്തെ മീറ്റിംഗ് നടത്തുവാനുള്ളതായ സജ്ജീകരണങ്ങൾ ചെയ്തു. ഈ മീറ്റിങ്ങിൽ അനേകർ ആകൃഷ്ടരായി. എന്നാൽ ദൈവത്തിൻ്റെ വചനം ആ പ്രദേശങ്ങളിൽ പരിവർത്തനമുണ്ടാക്കുന്നത് മനുഷ്യർ അറിയാതെ തന്നെ ദൈവം മനുഷ്യരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഇന്ന് ഓർത്തെടുക്കുന്നതായ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ഒരംഗമായ മിസ്സ് സാറാമ സ്റ്റീഫൻസൺ അവരുടെ ജീവിത അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കേൾക്കുക, ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും.
കോട്ടയത്ത് മീനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 7 പെൺമക്കളിൽ 5-ാമത്തതാണ് ഞാൻ. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പം ഈ മീനടുത്ത് നിന്ന് എൻ്റെ പേരൻസ് കുറച്ച് സ്ഥലമൊക്കെ വിറ്റ് കൊച്ചറയെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു വീട് വെച്ച് ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ കൊച്ചറയെന്ന് പറയുന്ന അവിടെയാണ് ഞാൻ വളർന്നത്, കൊച്ചറ. അപ്പോൾ എൻ്റെ പേരൻസ് എനിക്ക് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവാണുള്ളത്. 3 വയസ്സ് പ്രായം മാത്രമേ ഉള്ളല്ലോ. എൻ്റെ പിതാവ് ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു. അപ്പോൾ അവിടെ കൂട്ടുകാർ കൂടി വളരെ മദ്യപിച്ചിങ്ങനെ സ്ഥലങ്ങൾ വിൽക്കും, മദ്യപിക്കും, അങ്ങനെ പൈസ ഒക്കെ ഉണ്ടായിരുന്നിങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ എൻ്റെ പിതാവിൻ്റെ പേരൻസിന് അത് വളരെ ബുദ്ധിമുട്ട്, സഹോദരങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നി, ഒരു അകൽച്ച പോലെ തോന്നി. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ പേരൻസ് തന്നെ തീരുമാനിച്ച് അങ്ങനെ അവിടെ പോയി കുറച്ചകന്ന് കുടുംബമായിട്ട് കുറച്ചകന്ന് താമസിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് അങ്ങ് പോയത്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് എനിക്കറിയില്ല. എൻ്റെ പിതാവ് നേരത്തെ പോകും, കച്ചറ എന്ന സ്ഥലത്ത് പോയി വീട് സ്ഥലം വാങ്ങിക്കുകയും വീടും എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അന്ന് വലിയ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ പോകുന്നത് ഒരു ബസ്സിലാണ് പോയതൊക്കെ. ചെറുപ്പമാണെങ്കിൽ തന്നെ എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് ബസ്സിൽ പോകുന്നതും. കുറച്ച് സാധനങ്ങൾ ആ ബസ്സിൽ വെച്ച് കൊണ്ടുപോയത് ഓർമ്മയുണ്ട്.
മദ്യപാനം ഒരിക്കലും ഒരു അനുഗ്രഹമല്ല, അത് കുടുംബങ്ങളെ നശിപ്പിക്കുന്നതായ ഒരു വലിയ ഭീകരതയാണ്. ഈ കുടുംബത്തിലെ പിതാവും അത്തരത്തിൽ ഒരു മദ്യപാനിയായിരുന്നു. തൻ്റെ സകല സമ്പത്തും ഇങ്ങനെ കുറേച്ച് വിറ്റ് മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു വലിയ കുടുംബം, 5 പെൺമക്കളുള്ളതായ ഒരു കുടുംബത്തിൻ്റെ കുടുംബനാഥൻ ഇത്തരത്തിൽ മദ്യപാനിയായി തീർന്നാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ.
അവിടെ പോയത് പഴയതുപോലെ തന്നെ. അവിടെ ചെന്നപ്പോഴും മദ്യപാനം ഉള്ളതുകൊണ്ട് അവിടെയും കൂട്ടുകാരെ പെട്ടെന്ന് കിട്ടി. ഫ്രണ്ട്സ് അധികമായിട്ട് അവിടെ തന്നെ ഉണ്ട്. അവിടെയും മദ്യപാനം തുടർന്നുകൊണ്ടിരുന്നു. മദ്യപാനത്തിന് യാതൊരു കുറവില്ലായിരുന്നു. അവിടെ ചെന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴും അവിടെ ചെന്ന് വാങ്ങിച്ച സ്ഥലം കുറേശ്ശെ ഒരു അരി കയറി വിൽക്കാൻ തുടങ്ങി. ഇടയ്ക്ക് നാട്ടിൽ ഞങ്ങൾക്ക് വീണ്ടും മീനടുത്ത് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. ഫാദർ ഇടയ്ക്ക് ഇവിടെ വരും, മീനടുത്ത് പോകും, ആ റബ്ബർ തോട്ടം വിൽക്കും. അത് ഞങ്ങൾ അറിയാതെയാണ് വിൽക്കുന്നത്. അത് വിറ്റ് അവിടുത്തെ എല്ലാം കുടിച്ച് അവിടുന്ന് കഴിഞ്ഞു എന്നുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. മീനടുത്ത് ഞങ്ങളറിയാതെ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാരൊക്കെ അറിയാതെ 2 ഏക്കർ റബ്ബർ തോട്ടം വിറ്റ് മദ്യപിച്ചു. അതിന് ശേഷമാണ് കൊച്ചറ വാങ്ങിച്ചു. അതിൻ്റെയും ഓരോ സൈഡ് ഇങ്ങനെ വിറ്റ് വിറ്റ് മദ്യപിച്ചു. കൂട്ടുകാർ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാർ കൂടി മദ്യപിക്കുക.
ഒരു പ്രബലമായ ക്രിസ്തീയ കുടുംബമായിരുന്നു അത് എങ്കിലും മദ്യപാനിയായ പിതാവ് ആരെയും വകവയ്ക്കാതെ ഉള്ളതായ ഒരു ജീവിതമായിരുന്നു. തൻ്റേതായ നിലവാരത്തിൽ തൻ്റേതായ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ച് മദ്യപാനം അതൊരു പ്രധാന പ്രവൃത്തിയായി തുടർന്നുകൊണ്ടേ ഇരുന്നു. എന്നാൽ ഈ കുടുംബത്തിൻ്റെ കാര്യാദികൾ എങ്ങനെയായി തീരും എന്നുള്ളതിൽ ആശങ്കപ്പെട്ടിരിക്കുന്നതായ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ സാധിക്കും.
ഞങ്ങളോടെല്ലാം ഭയങ്കര സ്നേഹം. ഈ മദ്യപിച്ചാലും ഞങ്ങളോട് യാതൊരു ദേഷ്യമോ ഒന്നുമില്ല. മദ്യപിക്കണോ അല്ലാതെ.
ഈ മദ്യപാനിയായ പിതാവിൻ്റെ മക്കളെല്ലാവരും തന്നെ വളരെ സജീവമായി സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ കുഞ്ഞുങ്ങളായിരുന്നു. അവരുടേതായ നിലയ്ക്ക് സഭയിലുള്ളതായ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തേജനത്തോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ആത്മീക കാര്യങ്ങളിൽ ഇവർ പങ്കെടുക്കുന്നതല്ലാതെ അവരുടെ പിതാവിന് ഈ ആത്മീയതയൊന്നും തന്നെ ഇല്ലായിരുന്നു.
മീനടുത്തായിരുന്നപ്പോൾ ഞങ്ങൾ യാക്കോബറ്റ്സ് സഭയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിനും അമ്മയും ഒക്കെ പറഞ്ഞ അവിടെ ഇപ്പോൾ തന്നെ മാളിയേക്കൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അവിടെ ഒരു യാക്കോബ പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്, അവിടെ യാക്കോബ പള്ളിയുണ്ട്. അവിടെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ കൊച്ചറ വന്നപ്പോൾ ഈ യാക്കോബറ്റ്സ് പള്ളി ഇല്ല അവിടെ, അവിടെ മലങ്കര റീത്ത് പള്ളി. അപ്പോൾ ഞങ്ങൾ റീത്ത് പോയി. ഈ ദൈവവിശ്വാസം പിതാവിനും ഉണ്ട്, ഈ കുടിക്കുന്നേ ഉള്ളത് ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ ചേർന്ന് അവിടെ നല്ല വിശ്വസ്തരായിട്ട് പള്ളിയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ കുടിക്കരുതെന്നുള്ള കാര്യം ആരും പറഞ്ഞു കൊടുത്തില്ല, ഉപദേശിച്ചില്ല. അങ്ങനെ ഒരു ഉപദേശം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് സിസ്റ്റേഴ്സിനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അവർ ഞങ്ങൾ മലങ്കര റീത്ത് പള്ളിയിൽ ഞായറാഴ്ച പോയാൽ തന്നെ കത്തോലിക്ക പള്ളിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെ പള്ളിയിൽ വിളിച്ചുകൊണ്ട് അവിടെ വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ പള്ളിയുണ്ട്, അവിടെ വിളിച്ചുകൊണ്ട് പോകും. അവിടെ വച്ച് അവരുടെ ഹോളി കമ്മ്യൂണിയനൊക്കെ അതിന് പങ്കെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കത്തോലിക്ക പള്ളിയിൽ വെച്ച് അവർ എനിക്ക് ഹോളി കമ്മ്യൂണിയൻ ഒക്കെ നൽകുകയുണ്ടായി. ഞാനും സിസ്റ്റേഴ്സുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. എന്നാലും അവർ സിസ്റ്റേഴ്സുമൊക്കെ എൻ്റെ പിതാവിനെ കാണുകയും പറയും, ചേട്ടനിങ്ങനെയൊന്നും കുടിക്കരുത്, കുടിച്ച് പൈസമോ ദുർവിനിയോഗം ചെയ്യരുത്, പെമ്പിള്ളേരാണ് വളർന്നു വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ കുടിച്ചായിട്ടുള്ളത് മറ്റുള്ള ദോഷത്തെക്കുറിച്ചൊന്നും ആരും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരു മാനസാന്തരം വരത്തക്ക രീതിയിൽ ആരും ഉപദേശിച്ചിട്ടൊന്നുമില്ല.
ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ആ മന്ദിരത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഈ ഉപദേശം അന്നുള്ളതായ പുരോഹിതന്മാർക്കോ സഭയിലുള്ളതായ ആത്മീയ ഗുരുക്കന്മാർക്കോ ഇദ്ദേഹത്തോട് പറഞ്ഞു മനസ്സിലാക്കുവാനൊക്കെ കഴിയാതെ പോകും. ആയതുകൊണ്ട് തന്നെ ഈ പിതാവ് മദ്യപാനം ഒരു രസകരമായ പ്രവൃത്തിയായി തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം 45 വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കിയിലെ ഈ പ്രദേശത്ത്, ഈ കുടുംബം വസിച്ചിരുന്നതായ പ്രദേശത്ത് ഒരു മീറ്റിംഗ് സെവൻത് അഡ്വന്റിസ്റ്റുകാർ സംഘടിപ്പിച്ചു. ആ മീറ്റിംഗിൽ നിന്ന് ആരോഗ്യ ദൂതുകൾ എല്ലാ ദിവസവും പ്രസംഗിക്കപ്പെടുമായിരുന്നു. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മദ്യപാനിയായ പിതാവ് കേൾക്കുകയും തൻ്റെ ജീവിതത്തിൽ വ്യതിയാനം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കുടുംബത്തിലുള്ളതായ അംഗങ്ങൾ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ തക്ക വണ്ണം ഇടയായിത്തീർന്നു. ഈ പിതാവിൻ്റെ മദ്യപാനം കുറേച്ചെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കുടുംബ അംഗങ്ങൾ ശ്രദ്ധിച്ചു. അത് ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് വന്നു ഭവിച്ചു.
ഞങ്ങൾ ഒരു ദിവസം 1975 ഏപ്രിൽ മാസത്തിൽ സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാർ വന്ന് അവിടെ ഒരു മീറ്റിംഗ് നടത്തി. ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞങ്ങൾ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പോകും, ഞങ്ങളുടെ സ്ഥലത്തിന് അടുത്തായിട്ട് ഉള്ള സ്ഥലത്ത് അവർ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷെഡൊക്കെ കെട്ടുന്നു. അതിന് മുമ്പേ ശാപതുകാരെന്നാണ് ഞങ്ങളുടെ അവിടെ പറയുന്നത്. ശാപതുകാർ മീറ്റിംഗ് നടത്താൻ വരുന്നത് ഞങ്ങൾ കേട്ടിരുന്നു, ഇവരിങ്ങനെ നോട്ടീസൊക്കെ വിതരണം ചെയ്തിരുന്നു. അങ്ങനെ ശാപതുകാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ടു മൂന്ന് പേര് ഷെഡ് കെട്ടുന്നുണ്ട്, ഓല മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് ഞങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് പോയി, പള്ളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഈ ഓല കെട്ടുന്നവർ പള്ളിയുടെ മുകളിൽ തന്നെ ഇരിപ്പുണ്ട് കെട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇനിയിപ്പം ശാപതുകാരുടെ ഒരു കുറവൂടെ ഉള്ളു ഇവിടെ എന്ന് ഒരു കളിയാക്കിയ രൂപതയാ പറഞ്ഞ. കാരണം ഞങ്ങൾക്ക് അത്ര ശാപതം എന്നൊക്കെ പറയുമ്പോഴത്തേനത്ര വലിയ ഇതായിട്ട് ഇമ്പോർട്ടൻസ് ഒന്നും അതിനെ കൊടുത്തിട്ടില്ല, ഒന്നും അറിയത്തുമില്ല അതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോയി. എന്തെങ്കിലും ഞായറാഴ്ച വൈകിട്ട് ഈ മീറ്റിങ്ങിന് പോകാം, കാരണം വചനം പഠിക്കുന്നതിൽ പള്ളിയിലാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ആ കൂടെ ഞങ്ങൾ ഏതായാലും നമുക്ക് അവർ പറയുന്ന വചനമല്ലേ കേൾക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. എൻ്റെ അമ്മയും ഞങ്ങൾ മൂന്ന് സഹോദരങ്ങൾ പോയി. അവിടെ ചെന്നപ്പം ഞങ്ങൾ ഈ രാവിലെ ഓല കെട്ടുന്ന ഈ ഷെഡിൻ്റെ മുകളിൽ ഓല കെട്ടാൻ നിന്നവരാണ് അവിടെ പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് പ്രസംഗിക്കാനായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇത്ര ഇങ്ങനെ ഇതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ പ്രസംഗിക്കാനൊക്കെ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ അച്ഛൻ പള്ളിയിലെ അച്ഛൻ കോട്ടൊക്കെ ആയിട്ട് നടന്നാൽ പിന്നെ അച്ഛൻ്റെ ആ ലോഗ ഇട്ട് നടന്നാൽ പിന്നെ വേറെ ഒരു ജോലിയും ചെയ്യുന്നു, ഞങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ട് ശീലമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്കൊരു അതിശയം തോന്നി. അതിനുശേഷം ഈ മീറ്റിംഗ് എൻ്റെ ഫാദർ വന്നില്ല. ഫാദർ ഞങ്ങൾക്ക് വീട്ടിലിരുന്നാലും ഈ മീറ്റിംഗിൽ പ്രസംഗം കേൾക്കാൻ മൈക്കിൽ കൂടെയാണ് പ്രസംഗിച്ചത്. അല്ല, ഫാദർ ഈ പ്രസംഗമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഷെഡിൽ പോയി ഇരുന്ന് കേട്ടു എങ്കിലും ഫാദർ ഇതൊക്കെ ശ്രദ്ധിച്ചു. അത് കുറച്ച് ദിവസം ഒരാഴ്ച ഇങ്ങനെ കഴിഞ്ഞു പാസ്റ്റർമാരൊക്കെ പിന്നെ പാസ്റ്റർ വി എ ചാക്കോയും പാസ്റ്റർ സ്റ്റീഫൻസൻ ഇവരാണ് വന്നത്, അവിടെ ഉണ്ടായിരുന്നത്. അവരെ സഹായിക്കാൻ വേറെ പാസ്റ്റർമാരുണ്ടായിരുന്നു. കോട്ടയത്തുള്ള ഒരു തോമസ് ഊട്ടി എന്ന് പറഞ്ഞൊരു സഹോദരൻ, അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആ മെയിനായിട്ട് ആ തോമസ് ഊട്ടി സഹോദരനാണ് ഞങ്ങളുടെ വീട്ടിൽ കൂടെ കൂടെ വരികയും ഞങ്ങൾക്ക് വചനം പഠിക്കണം, ഓരോ പഠിക്കണം പഠിക്കണം എന്നൊക്കെ പറയും, വന്ന് ഞങ്ങളെ വീണ്ടും ക്ഷണിക്കും. അപ്പോൾ ഒരു തലേദിവസം പഠിച്ചത് പിറ്റേ ദിവസം ചെയ്യലും പ്രസംഗം കേട്ടതിൻ്റെ അവിടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എനിക്കിതിനൊക്കെ ഹയസ്റ്റ് അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഹയസ്റ്റ് അവിടെ കിട്ടുന്നതുകൊണ്ട് എനിക്ക് പിന്നെയും അതിനും അത് വീട്ടിൽ പറയുന്നതെല്ലാം ഞാൻ അവിടെ നോട്ട് ചെയ്തെടുക്കും, പഠിക്കും. അങ്ങനെ ഞങ്ങൾ സഹോദരൻ ഞങ്ങൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു സഭ മാറുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് മറ്റ് ഞങ്ങൾ നിന്നതായ സഭയിൽ ഭയങ്കര വിശ്വസ്തയോടെ നിന്ന് വളരെ പള്ളിക്കാരുമായിട്ട് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഈ വചനം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. അപ്പം ഇവരുടെ ഈ സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരുടെ ഈ വചനങ്ങളൊക്കെ കേട്ടതിന് ശേഷം എൻ്റെ പിതാവിൻ്റെ മദ്യപാനത്തിന് വളരെ മാറ്റം വന്നു. അദ്ദേഹത്തിന് മദ്യപാനം ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. കുറച്ച് ഒരു മൂന്നാഴ്ചയോളൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ഫാദർ ഒട്ടും മദ്യപാനം ചെയ്യാതെ ഈ സഭയിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം, ആ വചനം കേൾക്കാനും ഷെഡിലേക്ക് കടന്നു വരുവാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഞങ്ങളിൽ വളരെ സന്തോഷമുണ്ടാക്കി. പിന്നെ ഒരു ഒരു മാസം ഒന്നൊന്നര മാസത്തോളം ആയപ്പോഴത്തേനും, ഒരു പത്ത് നാൽപ്പത് ദിവസം ആയപ്പം എൻ്റെ പിതാവിന് പൂർണ്ണ മദ്യപാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടൊരു വിടുതൽ കിട്ടി. അപ്പം ഓരോ ദിവസവും ഇങ്ങനെ മദ്യപാനം കുറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനം കുറയണം, അതായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കാര്യം ഞങ്ങൾ പാസ്റ്റർമാരോട് പറയുകയും ചെയ്തു, അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി എങ്ങനെയെങ്കിലും പിതാവിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തി. അപ്പോൾ ഞങ്ങൾ സ്നാനപ്പെടേണ്ടിയൊക്കെ സമയമായപ്പോഴത്തേന് ഞങ്ങൾക്കാർക്കും സഭയിലേക്ക് ചേരണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പിതാവിൻ്റെ ആ ഒരു മാനസാന്തര അനുഭവം, പിതാവിന് ഈ സഭയിലേക്ക് ചേരണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പം എൻ്റെ ഞങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹം പ്രകാരം അതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ സഭയിലേക്ക് ചേരണമെന്ന് തീരുമാനിച്ചത്. കാരണം ഞങ്ങൾ വചനമൊക്കെ സത്യമാണെന്ന് മനസ്സിലായി, എങ്കിലും ഞങ്ങളുടെ സഭ വിട്ട് ഇങ്ങോട്ട് പോകണമെന്നുള്ള ഒരു താല്പര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നെങ്കിലും പിതാവിൻ്റെ മാനസാന്തരമാണ് ഞങ്ങൾക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കിയതും ഈ സഭയിലേക്ക് സ്നാനപ്പെടുവാൻ സാധിച്ചു.
അങ്ങനെ മദ്യപാനിയായ ഒരു പിതാവിൻ്റെ മാനസാന്തരം കാരണം കുടുംബത്തിലുള്ളതായ അംഗങ്ങൾ മൊത്തം സത്യം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി. നാളിതുവരെ പിതാവ് മദ്യപാനം നടത്തിക്കൊണ്ടിരുന്നതായ സമയത്ത് ആരും അവർ ചെയ്തത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറയുവാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ സത്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അനേകർ വന്നു അവരെ മാനസാന്തരപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോകാൻ തക്കമുള്ളതായ ശ്രമം നടത്തി. എന്നാൽ ദൈവത്തിന് വേണ്ടി അവർ അവരുടെ ഹൃദയങ്ങളെ നേരത്തെ സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു.
1975 മെയ് മാസം 25-ാം തീയതി ശബദിന് ഈവനിംഗ് ആണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. ഞാൻ എൻ്റെ പിതാവും എൻ്റെ പിതാവും അമ്മയും മൂന്ന് സഹോദരങ്ങളും ഞങ്ങൾ 5 പേര് സ്നാനപ്പെട്ടു. ഈ സമയം വരെ ഞങ്ങൾ അതുവരെ പൊയ്ക്കൊണ്ടിരുന്ന സഭയിൽ നിന്ന് അച്ഛന്മാരോ ആരും വീടുകൾ സന്ദർശിക്കാൻ വരുമായിരുന്നില്ല. ഞങ്ങളുടെ സ്നാനപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ വീട്ടിൽ വന്നു. പെട്ടെന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടെന്നുള്ള വിവരം അച്ഛനറിഞ്ഞു. അച്ഛനും വേറെ 1-2 സഭയിലെ പ്രമുഖരായ 2-3 വ്യക്തികളും വീട്ടിൽ വന്നു. ഞങ്ങളോട് നിങ്ങൾ സ്നാനപ്പെട്ടത് എന്തിനാണ്, നമ്മുടെ സഭയിലുള്ള സൗകര്യം അവരുടെ സഭയിലെ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. കുറേ വാഗ്വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. എന്നാലും എൻ്റെ പിതാവ് കുറേ സൈലൻ്റ് ആയിട്ടാണ് തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ഇതുവരെ ഒരു ഉപദേശം ഇങ്ങനെ ആരും നിങ്ങളിൽ നിന്ന് ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപദേശം ലഭിക്കുകയും മാനസാന്തരം ഒരു പരിപൂർണമായ മാനസാന്തരം അദ്ദേഹത്തിന് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സഭയിലേക്ക് പോകാനായിട്ടുള്ള കാര്യം. ഇനിയിപ്പം ആരെന്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഏതായാലും ഞങ്ങളെല്ലാവരും ചേർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം കുറേ സംസാരമൊക്കെ തന്ന അവസാനം ഞങ്ങളുടെ അച്ഛൻ, പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, ഈ പെൺകുട്ടികളെയും കൊണ്ട് പോയി നിങ്ങൾ ശബദിലേക്ക് പോയി നിങ്ങളെല്ലാവരും നശിച്ചു പോകാനാണ് എന്നുള്ള ആ ഒരു ശാപവാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് അച്ഛൻ വീട്ടിൽ നിന്നും പോകുന്നത്.
നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര കൊള്ളരായ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു സഭയിൽ നിന്ന് സത്യം സ്വീകരിച്ച് വേറൊരു സഭയിലേക്ക് പോകുമ്പോൾ ആ നേരത്തെ സഭക്കാർ വന്ന് നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. അത്തരത്തിൽ ഈ കുടുംബത്തിനും സംഭവിച്ചു. എന്നാൽ ദൈവം അവരെ വിളിച്ചത് നാശത്തിലേക്കല്ല, നന്മയിലേക്കും നിത്യരാജ്യത്തിലേക്കുമാണ് എന്നുള്ളത് 45 വർഷങ്ങൾ കഴിയുമ്പോൾ മിസ്സസ് സാറാമ്മ സ്റ്റീഫൻസൺ നമ്മോട് പങ്കുവയ്ക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഓല കെട്ടുകയും പ്രസംഗിക്കുകയും ചെയ്തതായ ഒരു സുമുഖനായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അത് പിന്നീട് മിസ്സസ് സാറാമ്മ സ്റ്റീഫൻസന്റെ ഭർത്താവായി മാറി. അതും ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി തന്നെയായിരുന്നു. സത്യത്തിൽ നിലകൊള്ളുവാൻ അത് അനിവാര്യമായി തോന്നിയത് തൻ്റെ പിതാവിനും സ്വർഗത്തിലെ ദൈവത്തിനും ആയിരുന്നു. അത് ദൈവം ഭംഗിയായി നിർവഹിക്കുകയും നല്ല കുടുംബജീവിതം അവർ നയിക്കുകയും ചെയ്തു.
സ്നാനപ്പെട്ട് 3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. സ്നാനപ്പെട്ട് 1.5 വർഷത്തും കഴിഞ്ഞപ്പോഴേ എനിക്ക് നെടുങ്കണ്ട നമ്മുടെ നെടുങ്കണ്ട സ്കൂളിൽ ജോലി ലഭിച്ചു. ഞാനവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിവാഹം. അങ്ങനെ സ്നാനപ്പെട്ട് കുറച്ച് നാൾക്ക് ശേഷം എൻ്റെ പിതാവിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ ക്രിറ്റിക്കലായിരുന്നു. ആ സമയത്തൊക്കെയും എൻ്റെ ഭവനത്തിലെല്ലാവരും പെൺകുട്ടികളായിരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനായിട്ട്, അന്ന് ഞങ്ങൾക്ക് സഹോദരങ്ങളെല്ലാം മീനടത്താണ്, ആരും ഇല്ലായിരുന്നു ആ സമയത്ത്. പാസ്റ്റർ ആണ് എന്നെ വിവാഹം കഴിച്ചതായ വ്യക്തി, അതായത് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ചർച്ച് പാസ്റ്റർ. അദ്ദേഹമായിരുന്നു അന്നവിടെ എഫർട്ട് മീറ്റിങ്ങിൽ പ്രസംഗിച്ച വ്യക്തിയും ഓല കെട്ടിയ വ്യക്തിയും ഒക്കെ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഈ എൻ്റെ പിതാവിനെ വളരെ ശ്രദ്ധയോടുകൂടി ശുശ്രൂഷ ഹോസ്പിറ്റലിൽ നിൽക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ആ ശുശ്രൂഷ എൻ്റെ പിതാവിന് വളരെ താല്പര്യമായി. എൻ്റെ ഭർത്താവിൽ എന്തോ ഒരു വളരെ സന്തോഷം എൻ്റെ പിതാവിന് ഉണ്ടാകുകയും എൻ്റെ പിതാവ് ഡിസ്ചാർജൊക്കെ ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെയും എൻ്റെ ഈ പാസ്റ്ററായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. എൻ്റെ നാട്ടിലുള്ള മീനടത്തുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങളെല്ലാം എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളുടെയും എല്ലാ ബന്ധുക്കളുടെയും വീട്ടിൽ ഇതാകത്തെ കൊണ്ടുപോവുകയും കാണിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം നടന്നു. എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ വിവാഹം അങ്ങനെ നടന്നു. ആ വിവാഹം നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ പിതാവ് നല്ലതായിട്ടിരുന്നുവെങ്കിലും 14-ാമത്തെ ദിവസം പെട്ടെന്നൊരു അറ്റാക്ക് വരികയും 15-ാമത്തെ ദിവസം മരിച്ചു.
എല്ലാ കാരണങ്ങൾക്കും കാരണഭൂതനായിരിക്കുന്നതായ സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. മദ്യപാനിയായ പിതാവ് തൻ്റെ മദ്യപാനം അവസാനിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുകയും ചെയ്തു. എന്നാൽ തൻ്റെ ജീവിതം അധികം നാൾ നീണ്ടു നിന്നില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ കാണാം എന്നുള്ള പ്രത്യാശയിൽ തന്നെ യാത്രയാക്കിയിട്ട് ഈ കുടുംബ അംഗങ്ങൾ ഇതാ സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്.
എൻ്റെ പിതാവിൻ്റെ പെട്ടെന്നുണ്ടായ മരണം വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊക്കെയും മനസ്സിൽ തോന്നി, അന്ന് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ, നേരത്തെ ഉണ്ടായിരുന്ന അച്ഛൻ വന്ന് വീട്ടിൽ ശപിച്ചിട്ട് പോയിട്ടാണോ ഇങ്ങനെയൊരു വന്നതെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടായി. എങ്കിലും ഈ സൗന്ദര്യാണ്ടിന് സഭയിൽ വന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ഉണ്ടായില്ല. എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സഹോദരങ്ങളെല്ലാവരും നല്ല രീതിയിൽ, എല്ലാ സഹോദരങ്ങളും നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങളെയാണെങ്കിലും ദൈവവേലയിലേക്ക് വിളിച്ച്, എന്നെയും വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സഭയിൽ ഈ സത്യം ഞങ്ങളെ വളരെയധികം ഉയർത്തിയെന്ന് തന്നെ പറയാം. യാതൊരു വിധ ദോഷവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സത്യത്തിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ കുടുംബം എല്ലാവർക്കും കുടുംബമായിട്ട്, പിന്നെ ഞങ്ങളുടെ പേരൻസ് അവർ വാർദ്ധക്യത്തിൻ്റെ ഇതിൽ നേരത്തെ പോയി എന്നുള്ളതല്ലാതെ വേറെ പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്ക്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിയുന്നു.
സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്നതായ ഒരു സഭയാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. എന്നാൽ ലോകം ഇന്ന് ഈ സഭയെ നോക്കിക്കാണുന്നത് അവർ ദുരുപദേശക്കാരാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഈ കുടുംബത്തിന് സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ സഭയിൽ കടന്നു വന്നതിന് ശേഷം സത്യത്തിൻ്റെ സുവിശേഷം സ്വീകരിച്ച് അവർ സ്വതന്ത്രമായി ജീവിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ ജീവിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നുവെന്ന് അവരുടെ ജീവിതത്തിലൂടെ നമ്മോട് സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല എന്ന് ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കും മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും.
ദൈവം ഞങ്ങളെ വളരെയധികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വിധത്തിൽ ദൈവം അനുഗ്രഹിക്കുകയും ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങൾ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഞങ്ങളുടെ പഴയ സഭയിലായിരുന്നെങ്കിൽ ആ കൊച്ചറ പ്രദേശം മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ സമയത്ത് ഏതെല്ലാം ദേശങ്ങൾ പല സ്ഥലങ്ങൾ കാണുവാനും ജോലിക്കാണെങ്കിലും പല ഇടങ്ങളിൽ പോയി താമസിക്കാനും പല ആൾക്കാരുമായിട്ട് ഇടപഴകുവാനും അങ്ങനെ വളരെയധികമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിന് കൂടുതലായി നന്ദി അർപ്പിക്കുകയും ഒരിക്കലും ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഒരു അവസരം സൗന്ദര്യ സഭയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ച് ജീവിച്ച ആ വലിയവൻ അത്രയും ഞങ്ങളെ ഉയർത്തി ഞങ്ങളെ ഇവിടെ ആക്കി ആ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര പറഞ്ഞാലും തീരാത്ത വിധത്തിൽ ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു.
ദൈവം മനുഷ്യരെ ദൈവഭാഗത്തേക്ക് വിളിക്കുന്നത് പല മാർഗങ്ങളിലൂടെയാണ്. ഇവിടെ ഒരു മദ്യപാനിയായിരുന്നതായ പിതാവിൻ്റെ മാനസാന്തരത്തിലൂടെ ഒരു മുഴു കുടുംബവും ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒരുപക്ഷെ എന്നെയും നിന്നെയും ദൈവം വിളിച്ചത് വ്യത്യസ്തമായ രീതികളിലായിരിക്കാം. ഒരുപക്ഷെ ഇതുപോലെ ദുർ ഉപദേശങ്ങളും ദുർ സ്വഭാവങ്ങളും ഉള്ളതായ ധാരാളം പേർ നമ്മുടെ ഭവനങ്ങളിലും നമുക്ക് സമീപത്തും ഉണ്ടായിരിക്കാം. അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമെങ്കിൽ, ദൈവ വചനം കേൾക്കുവാൻ അവരെ അനുവദിക്കുമെങ്കിൽ, ഒരുപക്ഷെ ദൈവം അവരെയും മാറ്റും, നിങ്ങളെയും സത്യത്തിലേക്ക് വഴിതിരിക്കുവാൻ തക്കോണം അത് മുഖാന്തരമായി തീരും. ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുക. ദൈവം നിങ്ങളെയും വിളിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ അണയുക.